പ്രൈസ് ലോർഡ്. നമുക്ക് ആ ഒരുമിച്ച് വീണ്ടും ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ റെക്കോർഡും ദൈവയുടെ ആഗ്രഹത്തോർത്ത് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതം, അത് ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ഈ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ സാധ്യമാകുന്നത് എന്ന് ചിന്തിപ്പാൻ ഓരോ അവസരങ്ങളും നമുക്ക് ഇട നൽകുന്നു എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവം തന്നെയാണ്. ഇന്ന് തിരുവചനാധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം ഇന്ന് ഏവൻഗെലിയനായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6 25 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ അത്ര. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, അതിൽ ചില ഭേദഭാഗങ്ങൾ മാത്രം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വീണ്ടും അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. സൃഷ്ടിയിലൂടെ വെളിപ്പെട്ടു വന്ന ദൈവമഹത്വം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. സൃഷ്ടിയിലൂടെ വെളിപ്പെട്ടു വന്ന ദൈവ മഹത്വം, ഗ്ലോറി ഓഫ് ഗോഡ് റിവീൽ ത്രൂ ക്രിയേഷൻ. ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ഓരോ ദിവസവും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം നമുക്കുണ്ട്. നമ്മൾ അധിവസിക്കുന്ന ഈ ലോകത്തിൽ ഈ പ്രകൃതി തന്നെ ഓരോ ദിവസവും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതിയിലൂടെ പല കാര്യങ്ങൾ നാം ദിനംതോറും പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്താണ് നാം പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഈ പ്രകൃതി എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ദൈനംദിന ജീവിതത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായ ഈ പ്രകൃതിയുടെ, ഈ ലോകത്തിൻ്റെ ആവശ്യകത എത്രമാത്രമാണ് എന്നുള്ളത് ഈ പ്രകൃതി തന്നെ നമ്മെ ദിനംതോറും ഓർമ്മപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യനും പ്രകൃതിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, എങ്ങനെയാണ് അവിടെ വ്യത്യാസമുള്ളത് എന്നും കൂടെ ഈ പ്രകൃതി ഓരോ ദിവസവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൃഷ്ടാവായിരിക്കുന്ന ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച്, നമ്മൾ സൃഷ്ടിയുടെ അനുഭവത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു എന്നുള്ളതാണ്. നല്ലതെന്ന് ദൈവം കണ്ടു. ഒന്നാമതായിട്ട് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സന്ദേശമെന്ന് പറയുന്നത് അതാണ്, സൃഷ്ടി ദൈവത്തിൻ്റെ കൈവേല, ക്രിയേഷൻ ഗോഡ്സ് ഹാൻഡിവർക്ക് എന്നുള്ളതാണ്. സൃഷ്ടി ദൈവത്തിൻ്റെ കൈവേലയാണ്. ഇന്ന് ഒന്നാം പാഠഭാഗമായി വായിച്ചു കേട്ട വേദഭാഗം, ഉൽപ്പത്തി പുസ്തകം 2:1-9 വരെയുള്ളതായ വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ച് കേട്ടത്. ആ ഭാഗത്തിലൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സസ്യലതാദികളെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നു, അനന്തരയഹോവയായ ദൈവം കിഴക്കേതിനുള്ളൊരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. വയലിലെ ചെടികളെയും ജീവജാലങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിക്കുന്നതായിട്ടുള്ള ദൈവം തൻ്റെ കൈവേലയെക്കുറിച്ച് പറയുന്നു, നല്ലത് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് നടന്നതായിട്ടുള്ള നമ്മുടെ ഇടവക മിഷൻ്റെ മീറ്റിംഗിലും ഞാൻ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, നാം ദൈവത്തോടും സഹോദരങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കണം എന്നുള്ള ഒരു വസ്തുത. നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവമുൻപാകെ നമ്മെ തന്നെ വിനയപ്പെടുത്തുകയും ചെയ്യേണ്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ദൈവം തൻ്റെ സൃഷ്ടിയുടെ അനുഭവത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവും സൃഷ്ടിയും തമ്മിലുള്ളതായ ബന്ധം എത്ര അഭേദ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശ്രൂഷയിലും നാം ഈ ഒരു അനുഭവത്തെ കാണുന്നുണ്ട്. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതായിട്ടുള്ള ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായിട്ടുള്ള ഈ ഒരു അവബോധം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ പ്രകൃതിയും മനുഷ്യനും ഒന്നായിരിക്കുന്നു എന്നുള്ളതായ ഒരു ചിന്ത, ഒരു അവബോധം, അത് നമുക്ക് ഉണ്ടാകണം. അത് നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. പഴയ നിയമ ഭാഗങ്ങളിൽ നാം നോക്കുമ്പോൾ, പ്രത്യേകിച്ച് മോശയുടെ കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ, അവിടെ മോശ പർവ്വതങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ അവിടെ ജനം താഴെ നിന്നിട്ട് പറയുന്നുണ്ട്, അവൻ പർവ്വതത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യുകയാണ്? അവൻ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിലാണ്, ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലാണ്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? താഴെ നിൽക്കുന്നതായിട്ടുള്ള ജനം കാണുന്നത് ഇറങ്ങി വരുന്നതായിട്ടുള്ള മേഘങ്ങളും തലകുനിച്ച് നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളും, ആ ഒരു അനുഭവമാണ് താഴെ നിൽക്കുന്നതായിട്ടുള്ള ജനത്തിന് അടയാളമായി നിലകൊള്ളുന്നത്. അവിടെ ജനം പറയുന്നു, അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവവും മോശയും തമ്മിലുള്ളതായ സംഭാഷണം നടക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലാണ് ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത്. ഈ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആരുടെ ലോകത്തിൽ? ദൈവത്തിൻ്റെ ലോകത്തിൽ. ദൈവത്തിൻ്റെ കൈവേലയായിരിക്കുന്ന ദൈവത്തിൻ്റെ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ ദൈവത്തോട് മറുതലിച്ച് ജീവിക്കുവാനായിട്ടല്ല, ദൈവം നൽകുന്നതായിട്ടുള്ള നന്മകളെ കൂടുതൽ നമ്മളുടെയും മറ്റുള്ളവരുടെയും അനുഗ്രഹത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായി മറുതലിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായി തീരുന്നു എന്ന് നാം കാണുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രൻ്റെ മുൻപായിട്ട് യോഹനാൻ സ്നാപകനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. യോഹനാൻ സ്നാപകനെ അയക്കുമ്പോൾ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? തൻ്റെ മകൻ്റെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുക എന്നുള്ളതാണ്. പ്രിപ്പയർ ദ വേൾഡ് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അവിടെ മാനസാന്തരത്തിൻ്റെ കാഹളമൂതുന്ന യോഹന്നാൻ സ്നാപകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 8-9 വാക്യങ്ങളിൽ ഇങ്ങനെയാണല്ലോ അപ്പോസ്തലൻ പ്രവാചകൻ പ്രസംഗിക്കുന്നത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യൻ്റെ കണ്ണുകളിൽ കാണുന്നതായിട്ടുള്ള ഈ കല്ലിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതായ ഒരു വസ്തുത ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൂടെ യോഹനാൻ പറഞ്ഞു വെക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എന്താണ് യോഹനാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ഈ പ്രകൃതിയുടെയും ഈ മനുഷ്യൻ്റെയും നിങ്ങളുടെയും എല്ലാം ഉടമസ്ഥൻ ആരാണ്? സർവശക്തനായ ദൈവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവിനോടെ അടുത്ത് വരുന്നതായിട്ടുള്ള സാത്താൻ എന്താണ് പറയുന്നത്? ഈ കല്ലുകളെ അപ്പമാക്കുക എന്നാണ് പറയുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, സാത്താന് പോലും ആരിൽ വിശ്വാസമുണ്ട്? ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് ആർക്കറിയാം? ഈ ലോകത്തിലാണ്, ഈ ദൈവം സൃഷ്ടിച്ച ലോകത്തിലാണ് ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കണം. വി ഹാവ് ടു സീ ദിസ് വേൾഡ് ഇൻ ത്രൂ ഹിസ് ഐസ്. കർത്താവ് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് ഈ ലോകത്തെ കാണുവാൻ സാധിക്കണം. എൻ്റെയും നിങ്ങളുടെയും കണ്ണുകൾക്ക് എന്തുണ്ട്? പരിമിതി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം എന്തു വെച്ചിരിക്കുന്നത്? കണ്ണാടി വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ പരിമിതികൾ നമുക്കുണ്ട്. എന്നാൽ ആ പരിമിതികളെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന്. 26-ാമത്തെ വാക്യം അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 26-ാമത്തെ വാക്യത്തിൽ, ആകാശത്തിലെ പറവുകളെ നോക്കുവിന് അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുവയ്ക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവർ അല്ലയോ? ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവർ അല്ലയോ? ഞാനും നിങ്ങളും പല സന്ദർഭങ്ങളിലും പലർക്കും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അല്ലേ? സന്ദർഭത്തിനനുസരിച്ചുള്ളതായ സമ്മാനങ്ങളാണ് നമ്മളെപ്പോഴും നൽകുക. ആ ആളും നാമും തമ്മിലുള്ളതായ ബന്ധത്തിനനുസരിച്ചുള്ളതായ സമ്മാനങ്ങളാണ് നാം എപ്പോഴും നൽകുക. ഈ സൃഷ്ടിതാവാം ദൈവത്തിന് ഈ ലോകത്തിന് നൽകുവാനായിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേട്ടതായ ഭാഗത്ത് കർത്താവ് പറയുന്നു, വരിക വരിക, നമ്മുടെ സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവനിൽ എന്ത് ഊതുന്നു? അവനിൽ ജീവശ്വാസം ഊതുകയാണ്. എന്നിലും നിങ്ങളിലും ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതി അവൻ നമുക്ക് എന്ത് നൽകിയിരിക്കുന്നു? ജീവൻ നൽകിയിരിക്കുന്നു. യെസ്, അവർ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഡു യു നോട്ട് നോ ദാറ്റ് യു ആർ ഗോഡ്സ് ടെമ്പിൾ ആൻഡ് ദാറ്റ് ഗോഡ്സ് സ്പിരിറ്റ് ഡ്വെൽസ് ഇൻ യു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്നും അവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നുവെന്നും അവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അവൻ്റെ ആത്മാവാണ്, ജീവശ്വാസം ഊതിയിരിക്കുന്നത് ആരാണ്? സർവശക്തനായ ദൈവമാണ്. ഈ ജീവശ്വാസമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന്. ഒന്ന്, അവൻ്റെ സാദൃശ്യമാണ്, അവൻ്റെ രൂപമാണ്, ഹിസ് ഓൺ ഇമേജ്. രണ്ടാമതായിട്ട് ലഭിച്ചിരിക്കുന്ന എന്താണ്? അവൻ്റെ ശ്വാസമാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ജീവശ്വാസം ഊതിയതായ ദൈവം മനുഷ്യനെ ആരാക്കി തീർത്തു? മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമാക്കി തീർത്തു. അതെ, ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ, ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ. നമുക്കറിയാം ഒരു ക്രൗണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് തലയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ പ്രത്യേകതകൾ പലതാണ്. പവറുണ്ടാകും അല്ലേ, പവറിൻ്റെ സിമ്പിളായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ളതായ വിശേഷണങ്ങൾ നമുക്ക് നൽകുവാൻ സാധിക്കും. ഈ വിശേഷണങ്ങളെക്കാളൊക്കെ അപ്പുറമായിട്ടുള്ള, ഈ ലോകത്ത് ലഭിക്കുന്നതായിട്ടുള്ള ഈ വിശേഷണങ്ങളെക്കാളൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു ക്രൗണിംഗ് ആണ് ആര് നമ്മെ സൃഷ്ടിച്ചതിലൂടെ സാധ്യമാക്കി തീർത്തിരിക്കുന്നത്? ദൈവം നമ്മെ സൃഷ്ടിച്ചതിലൂടെ സാധ്യമാക്കി തീർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2:7 നാം ഇങ്ങനെ വായിക്കുന്നു, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 8:5 നമ്മൾ ഈ ഭാഗം കാണുന്നു, നീ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്നാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2:9 തന്നെ വീണ്ടും വായിക്കുന്നു, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു എന്നാണ്. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനും ദൈവം നൽകിയിരിക്കുന്നതായ ഈ വലിയ കിരീടധാരണം ഇത് നഷ്ടപ്പെടുത്തിക്കൂടാ എന്നുള്ളതായ ഒരു സത്യം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട്. 3, ജീവിതം ദൈവ മഹത്വത്തിനായിട്ട് ഉള്ളതാണ്. ലൈഫ് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്. ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്താവിഷയം അങ്ങനെയാണല്ലോ ഓർമ്മിപ്പിക്കുന്നത്, ഗ്ലോറി ഓഫ് ഗോഡ് റിവീൽ ത്രൂ ക്രിയേഷൻ. അതെ, ലൈഫ് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ്. ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിന്, ദൈവ മഹത്വത്തിനായിട്ടാണ്. 30 മത്തായിയുടെ സുവിശേഷം 6:30. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. അവിടെ നമ്മൾ 29 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നത് ശലോമോനെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നു, താമരയെക്കുറിച്ച്, ലില്ലിയെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നു, അതുപോലെ തന്നെ വയലിലെ പുല്ലിനെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ഇവയൊന്നിനോളവും അധ്വാനിക്കുന്നില്ല, എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളവും ചമഞ്ഞിരുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. രാജാക്കന്മാരിൽ ഏറ്റവും വലിയ രാജാവ് എന്ന് അറിയപ്പെടുന്നതായ, എല്ലാം കൊണ്ടും തൻ്റെ ശ്രേഷ്ഠത കൊണ്ട്, മഹിമ കൊണ്ട്, തൻ്റെ വസ്ത്രധാരണം കൊണ്ട്, അവനുണ്ടാക്കിയതായിട്ടുള്ള ദേവാലയത്തിൻ്റെ ആർക്കിടെക്ചർ കൊണ്ട്, എല്ലാം വളരെ മഹത്വവാനെന്ന് പറയുന്നതായ, ലോകം പറയുന്നതായ രാജാവായിരുന്നു ആര്? ശലോമോൻ രാജാവ്. ഈസ്റ്റേൺ കിങ്സിനെ കുറിച്ച് പറയുന്നത് അവർ ഉപയോഗിക്കുന്നതായിട്ടുള്ള അരക്കച്ച റോബ്, അതിൻ്റെ അത് പേർപ്പിൾ നിറത്തിലും വെള്ള നിറത്തിലും ഉള്ളതായ അരക്കച്ചകളാണ്. അതിൻ്റെ ബേസിസിലാണ് അവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ശലോമോൻ്റെ അരക്കച്ചയേക്കാൾ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള വയലിലെ പൂവിൻ്റെ വെണ്മ വലിയതായിരുന്നു എന്നാണ്. ശലോമോൻ്റെ അരക്കച്ചയുടെ വെണ്മയേക്കാൾ വലിയ വെണ്മ എന്തിനായിരുന്നു ഉള്ളത്? വയലിലെ ഇന്നുള്ളതും നാളെ വാടുന്നു പോകുന്നതുമായിട്ടുള്ള ആ പൂവിനായിരുന്നു ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാനും നിങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല എങ്കിൽ, ഞാനും നിങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്ക് വൈഷമ്യമാണ് ഉള്ളത് എങ്കിൽ, കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ പിന്നെ ആരാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക? ദൈവത്തിൻ്റെ സൃഷ്ടി ഈ ലോകത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 19-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നത്. ഹെവൻസ് ആർ ടെല്ലിംഗ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ദ ഫേർമമെന്റ് പ്രൊക്ലെയിംസ് ഹിസ് ഹാൻഡിവർക്ക്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. നമ്മുടെ ഓരോ ആരാധനയും അതുകൊണ്ട് ആരംഭിക്കുന്നത് മഹത്വീകരണ ശുശ്രൂഷയോടുകൂടിയാണ്. നമ്മളുടെ ലിറ്റർജിയുടെ 1-ാമത്തെ ഭാഗം അതാണ്, മഹത്വീകരണത്തിൻ്റെ പ്രാർത്ഥന ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്താണ് പറയുന്നത്? ദൈവമേ, നീയെ പരിശുദ്ധനാകുന്നു എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവത്തോടുകൂടെ ചേർന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകം ദൈവത്തിൻ്റെ കൈവേലയായിരിക്കുന്നതുകൊണ്ടാണ്. ഈ ലോകം, ഈ ജീവിതം, ഈ ലോകത്തിലെ നമ്മളുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിലെ നമ്മളുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് ഉള്ളതാണ്. ഈ നാളുകളിൽ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ഈ സൃഷ്ടിയിലൂടെ വെളിപ്പെട്ടു വരുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആ മഹത്വത്തെ, മർമ്മത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിതവും അനുഗ്രഹപൂർണമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ. എഡ്വിൻ ഇപ്പോൾ പ്രാർത്ഥിക്കും.